today, first of all, to a verse in the last book of the Old Testament, Malachi chapter 4.
Inna rathrile prarambhamayi Bible-ile palaya niyamathinte oduvilathe pusthakamaya Malachi pravachanathile oru bhagam namukku shradhikkam.
Our subject once again is how we can be ready for the second coming of Jesus Christ.
Innale naam chindicha thudangiya vishayam nammude kathavaya Yesu Christinte madangi varavinayi namukku ethu vidhathil orukathode irikkuvan kazhiyum aa vishayamaanu naam innale chindicha thudangi.
Now many Christians are more taken up with the prophetic details as to what all is going to happen in the tribulation and things like that.
പലരെ സമയത്തോളം യേശുവിന്റെ മടങ്ങി വരവ് എന്ന് കേൾക്കുമ്പോൾ ആ മടങ്ങിവരെ സംബന്ധിച്ചുള്ള പ്രവചനപരമായ വിഷയങ്ങളുടെ വ്യാഖ്യാനങ്ങളും പഠനങ്ങളും അതുപോലെ വെളിപ്പാടുകൾ ഇതിനെ കുറിച്ചൊക്കെയാണ്
അനേകരിച്ചത്.
പലരും ഇസ്രയേലിനെ കുറിച്ച് എതിർ ക്രിസ്തുവിനെ കുറിച്ച് മറ്റുമുള്ള വിശദീകരണങ്ങൾ നൽകുന്ന ബൈബിൾ ചാർട്ടുകള് അവർക്ക് വളരെ രസകരമാണ്. ഇങ്ങനെ പല നിലകളിൽ യേശുവിന് മടങ്ങുന്നതിനെ കുറിച്ച്
ചിന്തിക്കുന്നു. There are so many different interpretations whether Christ will come before the tribulation or after the tribulation.
മഹാ ഉപദ്രവ കാലം എന്ന് ബൈബിൾ പണ്ഡിതന്മാർ വിശേഷിപ്പിക്കപ്പെടുന്ന സമയമുണ്ടല്ലോ, അതിന് മുൻപാണോ യേശു മടങ്ങി വരുന്നത്, അതിന് ശേഷമാണോ, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഒരുപാട് പേര് തലപൂഞ്ഞ് ആലോചിക്കുന്നത്.
But I found that a lot of people who have so much knowledge about all these things in their head don't live holy lives.
എന്നാൽ യേശുവിന്റെ മടങ്ങി വരവിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങള് ഈ നിലയില് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും അല്ലാതെ ഒത്തിരി അറിവുകൾ തലയിൽ കുത്തി നിറച്ചിരിക്കുന്ന ധാരാളം പേര് യേശുവിന്റെ വരവിനായിട്ടുള്ള ഒരു ഒരുക്കത്തോടെയല്ല ജീവിക്കുന്നതെന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്.
I will tell you honestly, I would rather have all my understanding of the tribulation wrong and live a holy life than get all the right answers and live a life defeated by sin.
മഹോപദ്രവ കാലത്തെ കുറിച്ച് എല്ലാ കാര്യങ്ങളും തെറ്റായിട്ട് മനസ്സിലാക്കിയാണെങ്കിലും ദൈവത്തിന് പ്രസാദകരമായ ഒരു വിശുദ്ധ ജീവിതം ഭൂമിയിൽ നയിക്കാനാണ് എപ്പോഴും എന്റെ താല്പര്യം. ശരിയായ അറിവുകളുമായിട്ട് ഒരു വിശുദ്ധിയില്ലാതെ ജീവിതം നയിക്കുന്നതിനേക്കാൾ
വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് ജീസസ് സ്പോക്ക് അബൌട്ട് ഇൻ റിലേഷൻ ടു ഹിസ് സെക്കൻഡ് കമിംഗ്?
തന്റെ മടങ്ങിവരവിനെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു എന്താണ് സംസാരിച്ചത്?
ഹി ഓൾവേസ് സെഡ് ബി റെഡി ബിക്കോസ് യു ഡോണ്ട് നോ വെൻ ഹി വിൽ കം.
കർത്താവ് ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം നാം ഓർക്കണം. കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ മടങ്ങി വരുന്ന നാള് നാഴിക അറിയാത്തതുകൊണ്ട് നിങ്ങൾ സദാ ഒരുക്കമുള്ളവരായിരിക്കും, ഉണർന്നു.
He never said you must understand all the details in relation to my coming and the tribulation.
എന്റെ മടങ്ങുന്നതിനെ കുറിച്ചും മഹോപദ്രവ കാലത്തെ കുറിച്ചും ഉള്ള വിശദാംശങ്ങൾ എല്ലാം നിങ്ങൾ പഠിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണമെന്നല്ല യേശു പറഞ്ഞത്.
ഈവൻ ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ വിച്ച് ഗിവ്സ് ഓൾ ദോസ് ഡീറ്റെയിൽസ് അബൌട്ട് ദി ട്രിബുലേഷൻ,
മഹോപദ്രവ കാലത്തെ കുറിച്ച് അതിനോട് ബന്ധപ്പെട്ട സംഭവങ്ങളെ കുറിച്ച് വിശദീകരണങ്ങൾ തരുന്ന ബൈബിളിലെ അവസാനത്തെ വെളിപ്പാട് പുസ്തകത്തിലാണെങ്കിലും,
ഡു യു നോ ഹൗ ദി ബുക്ക് ഓഫ് റെവലേഷൻ ബിഗിൻസ്?
വെളിപ്പാട് പുസ്തകം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ഇസ് ദ വൺ ഹു ഒബേയ്സ് വാട്ട് ഈസ് റിട്ടൺ ഹിയർ, നോട്ട് ദ വൺ ഹു അണ്ടർസ്റ്റാൻഡ്സ്.
അവിടെ എഴുതിയിരിക്കുന്നത്, തുടക്കത്തിൽ എഴുതിയിരിക്കുന്നത്, ഈ പുസ്തകത്തിൽ, ഈ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് എന്നാണ്.
Not the one who understands all the symbols which are in this book.
ഈ പ്രതീകാത്മകമായി വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിരവധിയാണ്, അതൊക്കെ മനസ്സിലാക്കുന്നവരാണ് ഭാഗ്യവാന്മാരെന്നല്ല യേശു.
Just like in our physical life.
അത് നമ്മുടെ ഭൗതികമായ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്.
Which is more important, to understand how your digestive system works or to have your digestive system working properly?
നിങ്ങൾ തന്നെ പറഞ്ഞാട്ടെ, നമ്മുടെ ദഹനേന്ദ്രിയങ്ങൾ ഏത് വിധത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ശാസ്ത്രീയമായ തെറ്റാത്ത ഒരു അറിവുണ്ടായിരിക്കുന്നതാണോ പ്രധാനം, അതോ നമ്മുടെ ദഹനേന്ദ്രിയങ്ങൾ ആരോഗ്യപരമായി ഭംഗിയായി പ്രവർത്തിക്കുക എന്നുള്ളതാണോ ഏതാ പ്രധാനം?
I really don't understand how my digestive system works, but it's been working okay for 65 years.
എന്നോട് ചോദിച്ചാൽ എന്റെ ദഹനേന്ദ്രിയങ്ങളൊക്കെ ഏത് വിധത്തിലാണ് സൂക്ഷ്മമായി പ്രവർത്തിക്കുന്നതെന്ന് വിശദീകരിക്കാൻ എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ എനിക്കറിയാം കഴിഞ്ഞ 65 വർഷമായിട്ട് തകരാറൊന്നും ഇല്ലാതെ അത് പ്രവർത്തിക്കുന്നുണ്ട്.
ഐ നോ ഡോക്ടേഴ്സ് ഹു കൻ എക്സ്പ്ലെയിൻ ഓൾ ദിസ് ഹൂസ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഇസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി.
എന്നാൽ എനിക്ക് ചില ഡോക്ടർമാരെ അറിയാം, അവർക്ക് ഇതൊക്കെ നന്നായിട്ട് വിശദീകരിക്കാൻ അറിയാം, പക്ഷെ അവരുടെ ദഹനേന്ദ്രിയങ്ങൾ വേണ്ടവണ്ണം പ്രവർത്തനക്ഷമമല്ല.
ഡോണ്ട് സ്പീക്ക് ഫോർ ഇന്റലക്ച്വൽ നോളജ് ഓഫ് ദ ബൈബിൾ.
എനിക്ക് പറയാനുള്ളത് ദൈവത്തിന്റെ വചനമാകുന്ന ബൈബിളിനെ കുറിച്ച് ഭൗതിക തലത്തിലുള്ള ഒരു അറിവ് നിങ്ങൾ അന്വേഷിക്കുന്നു.
The Bible was not written for your head, it was written for your heart.
ദൈവത്തിന്റെ ഈ വചനം നമ്മുടെ തലയ്ക്ക് വേണ്ടി അല്ല എഴുതപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിന് വേണ്ടി നൽകപ്പെട്ട ദൈവിക സന്ദേശമാണ്.
David said in Psalm 119, Thy word have I hid not in my head, but in my heart, that I might not sin against thee.
119 സങ്കീർത്തനം എഴുതിയ ദാവീദ് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ തലയിലല്ല എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു.
The trouble with a lot of Christians today, that God's word is in their head. That's why they live such defeated lives, still defeated by anger after being believers for 20-30 years.
വിശ്വാസികളായി 20-30 വർഷം ജീവിച്ചതിനു ശേഷം പല ക്രിസ്ത്യാനികളും ഇന്ന് കോപം അതുപോലെയുള്ള പല പാപ സ്വഭാവങ്ങളാൽ പരാജയപ്പെടുന്നതിന്റെ കാരണം ദൈവത്തിന്റെ ഈ വചനം ഒരു ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടതിന് പകരം അവരുടെ തലച്ചോറിൽ കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്.
There are believers whose eyes are still impure after believing in Christ for so many years.
Yes, this will be sustenance. അശുദ്ധമായ നിലയിൽ കണ്ണുകൾ കൊണ്ട് നോക്കുന്ന അനേക ക്രിസ്ത്യാനികൾ ഇന്നുമുണ്ട്.
There are believers who are more interested, who spend more time watching television than reading God's word.
ദൈവത്തിന്റെ ഈ വചനം വായിക്കുന്നതിനേക്കാൾ അധികം സമയം, വളരെയധികം സമയം ടെലിവിഷൻ പ്രോഗ്രാമുകൾ കാണുവാൻ ഉപയോഗിക്കുന്ന ക്രിസ്ത്യാനികൾ നിരവധി.
Who know more about politics in Kerala than they know about God's word.
കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ കുറിച്ച് ദൈവവചനത്തെക്കാളും അധികം അറിയുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികൾ.
Because we have a Christianity that is emphasized knowledge rather than life and experience.
അതിന്റെ കാരണം നാം ചുറ്റും കാണുന്ന ക്രിസ്തീയത എന്ന് പറയുന്നത് ജീവനേക്കാളും ജീവിതത്തെക്കാളും ഹൃദയത്തിൽ കാര്യങ്ങൾ മാറുന്നതിനേക്കാളും അധികം തലച്ചോറ് വലുതാക്കുന്നതിന് ഊന്നൽ കൊടുക്കുന്നതുകൊണ്ടാണ്.
I want to tell you, when Jesus comes, he is not going to give you a written test on doctrine.
ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഉറപ്പായി പറയാം, നമ്മുടെ കർത്താവായ യേശു മടങ്ങി വരുമ്പോൾ ദൈവത്തിന്റെ ഉപദേശങ്ങൾ സംബന്ധിച്ച് ഒരു എഴുത്തു പരീക്ഷ നടത്തുകയില്ല.
What will be tested is how you live.
അന്ന് കർത്താവ് പരീക്ഷിക്കാൻ പോകുന്നത്, ശോധന ചെയ്യാൻ പോകുന്നത് എങ്ങനെ നാം ഇവിടെ ജീവിച്ചു എന്നുള്ളതാണ്.
How you treated your wife, how you treated your husband.
വിവാഹിതരായ വ്യക്തികളുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഭാര്യയോട് പെരുമാറിയത്, ഭർത്താവിനോട് എങ്ങനെയാണ് പെരുമാറിയത്.
How did you live at home?
വീട്ടിൽ എങ്ങനെയാണ് ജീവിച്ചത്, ഇതൊക്കെയാണ്
പരീക്ഷ. What were the values you imparted to your children?
നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ നൽകിയ മൂല്യബോധങ്ങൾ എന്തൊക്കെയാണ്, അത് കർത്താവ് ചോദിച്ചു.
Did you spend your life accumulating treasure for yourself on earth?
നിങ്ങൾക്ക് വേണ്ടി തന്നെ ഭൂമിയിൽ സമ്പത്ത് വർദ്ധിപ്പിക്കുവാനാണോ നിങ്ങളുടെ നാളുകൾ നിങ്ങൾ ചിലവഴിച്ചത്.
Did you practice dishonesty in your business?
നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിരുന്നെങ്കിൽ നിങ്ങൾ അവിഹിതമായ മാർഗത്തിലൂടെയാണോ ബിസിനസ് വളർത്തിയത്.
Did you cheat the government of taxes by filing false returns?
തെറ്റായ നിലയിലുള്ള ഇൻകം ടാക്സ് റിട്ടേണുകൾ സമർപ്പിച്ച് സർക്കാരിന് കൊടുക്കേണ്ട ടാക്സുകൾ നികുതി നിങ്ങൾ വെട്ടിച്ചവരാണോ?
Did you forgive everybody who hurt you?
നിങ്ങളെ വേദനിപ്പിച്ച എല്ലാവരോടും ഹൃദയപൂർവ്വം നിങ്ങൾ ക്ഷമിച്ചിരുന്നോ?
These questions will be a million times more important than whether you understood about the tribulation or not in the day Jesus comes.
യേശു മടങ്ങി വരുമ്പോൾ മഹോപദ്രവ കാലത്തെക്കുറിച്ച് ശരിയായ നിലയിൽ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതിനേക്കാൾ 1000 മടങ്ങ് പ്രാധാന്യമുള്ളതായിരിക്കും ഇപ്പോൾ പറഞ്ഞതായ ജീവിത മേഖലകൾ.
So here in Malachi chapter 4,
മലാഖിയുടെ പുസ്തകം പുതിയ പഴയ നിയമത്തിലെ അവസാന പുസ്തകത്തിന്റെ 4 അധ്യായം.
The Lord tells us something he is going to do before his second coming.
തന്റെ രണ്ടാമത്തെ വരവിന് മുൻപ് അവിടെ ചെയ്യുവാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കർത്താവ് ഇവിടെ പറഞ്ഞു.
He says, I am going to send you Elijah the prophet before the coming of the great and terrible day of the Lord.
കർത്താവിന്റെ വലുതും ഭയങ്കരവുമായ ദിവസം വരുന്നതിന് മുൻപേ ഞാൻ ഏലിയാവിനെ അയക്കും എന്നവിടെ പറഞ്ഞു.
He will restore the hearts of the fathers to the children and the hearts of the children to their fathers.
ഒടുവിലത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും.
When John the Baptist came,
യോഹന്നാൻ സ്നാപകൻ വന്നപ്പോൾ
and fulfilled his ministry,
യോഹന്നാന്റെ ശുശ്രൂഷ ഭൂമിയിൽ നിവർത്തിച്ചു കഴിഞ്ഞപ്പോൾ
and John was imprisoned after that
അതിന്റെ ഒടുവിൽ യോഹന്നാൻ തടവിലായ ആ സമയം നമുക്കറിയാം
Jesus spoke about John the Baptist in Matthew chapter 11
മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു യോഹന്നാൻ സ്നാപകനെ കുറിച്ച് സംസാരിച്ചു
and this is what he said in Matthew chapter 11
മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ് യോഹന്നാനെ കുറിച്ച് യേശു പറഞ്ഞത്
verse 14
14-ാം വാക്യം ശ്രദ്ധിക്കുക
he told the Jewish nation
ഇസ്രായേൽ രാഷ്ട്രത്തോട് യേശു സംസാരിക്കുകയാണ്
if there's a big if there if you accept it then he is that Elijah whom Malachi spoke about
ഒന്നാലാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സ് ഉണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് ഈ യോഹന്നാൻ തന്നെയാണ് അതിൽ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്നുള്ള പദം പ്രത്യേകം
in other words if you will accept him as God's Elijah then he is the Elijah
യേശു പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ് യോഹന്നാൻ സ്നാപകൻ പ്രവാചകനായ മലാഖി അരുളി ചെയ്തതായിരിക്കുന്ന ദൈവത്തിന്റെ ആ ഏലിയാവാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം സത്യമായിരിക്കാം
We all know that the nation of Israel did not accept John the Baptist
നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേൽ ജനത സ്നാപക യോഹന്നാനെ ഏലിയാവ് എന്നുള്ള നിലയിൽ അവനെ സ്വീകരിച്ചില്ല
And then this verse was not fulfilled
അതുകൊണ്ട് ഈ വചനം നിവൃത്തിയായില്ല
മലാഖിയുടെ
പ്രവചനത്തിന് ഒരു നിവൃത്തി ഉണ്ടായി
സോ സിൻസ് ദേ ഡിഡ് നോട്ട് അക്സെപ്റ്റ് ഹിം ആസ് എലൈജ ദാറ്റ് ഈസ് നോട്ട് ദി എലൈജ ഹു വാസ് ടു കം
മലാഖി പ്രവചകൻ പറഞ്ഞതായിരിക്കുന്ന ആ ഏലിയാവ് അവൻ യോഹന്നാൻ ആയിരുന്നില്ല എന്ന് നമുക്ക് കാണാം
ബട്ട് മലാഖി സെഡ് ബിഫോർ ദ കമിംഗ് ഓഫ് ദി ലോർഡ് എലൈജ വിൽ കം
എന്നാൽ പ്രവചനായ മലാഖിയിലൂടെ ദൈവം പറഞ്ഞു ദൈവത്തിന്റെ കർത്താവിന്റെ മടങ്ങി വരവിന് മുൻപ് ഏലിയാവിന്റെ ആത്മാവോട് ഒരുവനായ
എവ്രി വേർഡ് ഓഫ് ഗോഡ് വിൽ ബി ഫുൾഫിൽഡ്
ദൈവത്തിന്റെ വചനം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എന്ത് എഴുതപ്പെട്ടോ ഓരോ കാര്യവും പൂർണ്ണമായി നിറവേറ്റപ്പെട്ടു
സോ ഐ ബിലീവ്
അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു
ദേർ വിൽ ബി എ മിനിസ്ട്രി ലൈക്ക് ദി മിനിസ്ട്രി ഓഫ് ദി പ്രോഫറ്റ് എലൈജ ബിഫോർ ദി കമിംഗ് ഓഫ് ദി ലോർഡ്
അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ മടങ്ങി വരവിന് മുൻപ് ഏലിയാവിന്റെ ആത്മാവോടുള്ള ഒരു ശുശ്രൂഷ ഭൂമിയിൽ വെളിപ്പെടേണ്ടത് ആവശ്യമാണ്
വിത്ത് വൺ ബിഗ് ഡിഫറൻസ്
എന്നാൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും
സിൻസ് മോസ്റ്റ് ക്രിസ്ത്യൻസ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾഡ് കവനന്റ് ആൻഡ് ന്യൂ കവനന്റ്
പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസം മിക്ക ക്രിസ്ത്യാനികൾക്കും വേണ്ടവണ്ണം അറിയത്തില്ല
ഐ ഹാവ് ഫൗണ്ട് ദാറ്റ് 95% ഓഫ് ബിലീവേഴ്സ് ഐ ഹാവ് മെറ്റ് cannot explain the difference between the new covenant and the old covenant
enne anubhavam parney kaniyal njan kandumuttiyittulla 95% kristiya vishwasikalkkum pudhiya niyamavum palaya niyamavum thammilulla vyathyasam avarku vyaktamalla
all they can say is they sacrificed animals there now Jesus has died
avare mikkavaru parayna ithra mathramana palaya niyama kalathu avar mrigangale yagam kazhichirunnu yesu vannina shesham aa yagam ninnu poi
that's true but that's like saying I learned ABC in school
അത് സത്യമാണ് അവർ പറയുന്നത് പക്ഷേ ഞാൻ സ്കൂളിൽ പോയപ്പോൾ എ ബി സി ഡി പഠിച്ചു എന്ന് പറയുന്ന പോലെ
ഉള്ളത്
സ്കൂളിൽ പോകുന്ന ആളുകൾ കുട്ടികൾക്ക് അറിയാം പോയിട്ടുള്ളവർക്ക് അറിയാം എ ബി സി മാത്രമേ നമ്മൾ
പഠിക്കുന്നുള്ളൂ
ആട്ടുകുട്ടന്മാരുടെ രക്തത്തിന് പകരം യേശുവിന്റെ പുണ്യ രക്തം ഇന്ന് നമുക്കുണ്ട് എന്നുള്ള പ്രാഥമിക പാഠത്തിനപ്പുറം ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ രണ്ട് പ്രമാണങ്ങൾ തമ്മിൽ
That's a whole subject. It'll take 1 month to talk about it.
അതൊരു വലിയ ബൃഹത്തായ വിഷയമാണ് ഒരു മാസം സമയമെടുത്താലും അത് മുഴുവൻ
വിശദീകരിക്കും
എന്നാൽ ഒരു വലിയ വ്യത്യാസം ഞാൻ ഇന്ന് നിങ്ങളോട്
പറയാം
ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം കുറച്ചുകൂടെ
In the Old Testament, there were great individual men of God who ministered alone
പഴയ നിയമ കാലഘട്ടത്തിൽ ഒറ്റയന്മാരായിട്ട് തനിയെ ശുശ്രൂഷ ചെയ്ത വലിയ ദൈവത്തിന്റെ മനുഷ്യരെയാണ് നാം കാണുന്നത്
great preachers and prophets
വലിയ പ്രസംഗകരും വലിയ പ്രവാചകർ
ഹാനോക്ക്
ഹാനോക്കിന്റെ കാര്യം ഓർക്കുക
alone
അവൻ തനിയായിരുന്നു
നോവാ
നോഹയുടെ കാര്യവും അങ്ങനെ തന്നെ
alone
അവനും തനിയെയാണ് ശുശ്രൂഷ ചെയ്തത്
മോശസ്
മോശയുടെ കാര്യം നോക്കുക
alone
ഏകനായിട്ട് ഇസ്രായേൽ ജനത്തെ നയിച്ചു
ജോഷുവ
യോശുവയുടെ കാര്യം
സാമുവേൽ
സാമുവേൽ
ഐസായ
യെശയ്യാ പ്രവാചകൻ
യിർമ്യാവ്
യിർമ്യാവ്
ദേ നെവർ വർക്ക് വിത്ത് എനിബഡി എൽസ്
അവര് എല്ലാവരും തന്നെ ഇവരുടെ ഒക്കെ ചരിത്രം പഠിച്ചാൽ അറിയാം, തനിയാണ് അവർ ദൈവത്തിന് ശുശ്രൂഷ ചെയ്തത്, വേറെ ആരോടെങ്കിലും ചേർന്ന് കൂട്ടായ്മയിലല്ല അവർ
പ്രവർത്തിച്ചത്. Prophesied at the same time, but you never see them prophesying together.
നിങ്ങൾക്കറിയാമോ, പ്രവാചകനായ യിർമ്യാവും ഒബദ്യാവും ഒരേ കാലഘട്ടത്തിൽ ദൈവശുശ്രൂഷ ചെയ്തവരാണ്, പക്ഷേ അവർ ഒരു ടീമായിട്ടല്ല പ്രവർത്തിച്ചത്.
Habakkuk was also prophesying at the same time, but you don't see Habakkuk teaming up with Jeremiah.
എന്നാൽ അതേ സമയത്ത് തന്നെ പ്രവാചകനായ ഹബക്കുകും പ്രവചിച്ചിരുന്നു, എന്നാൽ യിർമ്യാവിന്റെ ടീമിൽ നമുക്ക് ഹബക്കുകിനെ കാണുവാൻ
കഴിയില്ല.
അവരെല്ലാവരും ഒറ്റയന്മാരായിരുന്നു, തനിയാണ്
ശുശ്രൂഷ.
എന്നാൽ പുതിയ നിയമം തുടങ്ങുന്ന സമയത്ത്
തന്നെ യേശു
തന്റെ ശിഷ്യന്മാരെ ഒരു ദൗത്യത്തിനായി പറഞ്ഞയക്കുമ്പോൾ അവരെ ഈ രണ്ടു പേരായിട്ട് അയക്കുന്നതായി നമുക്ക്.
There is no such thing in Jesus' eyes today as a one-man ministry.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൃഷ്ടിയിൽ ഇന്ന് ഒരു മനുഷ്യൻ മാത്രം ചെയ്യുന്ന ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞ ഒരു
കാര്യമില്ല.
പഴയകാലത്ത് അത്
അനുവദനീയമായിരുന്നു.
ഏലിയാവിന്റെ ശുശ്രൂഷ ഒരൊറ്റയാൻ
ശുശ്രൂഷയായിരുന്നു.
ഏലിയാവിന് ശേഷം എന്ന പ്രവാചകനായ എലീശയുടെ കാര്യത്തിലും അങ്ങനെ
തന്നെയായിരുന്നു.
ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പഴയ ഉടമ്പടിയുടെ കീഴിലെ അവസാനത്തെ പ്രവാചകനായിരുന്ന യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയായിരുന്നു തനിയെ ചെയ്യപ്പെട്ട അവസാനത്തെ ശുശ്രൂഷ.
ഇൻ ദ ന്യൂ കവനന്റ്
പുതിയ നിയമത്തിന്റെ കീഴിൽ
ഇറ്റ്സ് ദ മിനിസ്ട്രി ഓഫ് എ ബോഡി.
പുതിയ നിയമത്തിലെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടമായി ഒരു ശരീരമായി ചെയ്യപ്പെടുന്ന ശുശ്രൂഷ.
There was no body in the Old Testament.
പഴയ നിയമകാലത്ത് ആ തരത്തിലുള്ള ഒരു ശരീരം എന്നുള്ള ഒരു കാര്യമില്ലായിരുന്നു.
Now,
എന്നാൽ ഇന്ന്
the body of Jesus Christ is called one new man in Ephesians 2.
എഫേസ്യരിൽ രണ്ടാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ ശരീരം എന്ന് പറഞ്ഞേക്കുന്നത് ഒരു പുതിയ മനുഷ്യൻ എന്ന പദമാണ് ഉപയോഗിച്ചത്.
Every preacher who tries to run a one man ministry is hindering the work of God today.
അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഒറ്റയനായിട്ട് തനിയെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ശ്രമിക്കുന്ന ഏത് ദൈവത്തിന്റെ മനുഷ്യനാണെങ്കിലും അവൻ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തടസ്സമാണ്.
He is leading people back to BC, before Christ conditions.
അങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുന്നവർ ആരായിരുന്നാലും അവർ ക്രിസ്തുവിന് മുൻപുള്ള കാലത്തേക്ക്, ബിഫോർ ക്രൈസ്റ്റ്, ആ കാലഘട്ടത്തിലേക്ക് വിശ്വാസികളെ നയിച്ചുകൊണ്ട് പോവുകയാണ്.
It's like taking people back to the days of bullock carts and oil lamps and things like that.
ഇന്ന് ഈ 21 നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന നാം കാളവണ്ടിയുടെയും മണ്ണെണ്ണ വിളക്കിന്റെയും കാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോയാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് ആത്മീയമായി അത്തരം ശുശ്രൂഷ. ആത്മീയമായി ആ ശുശ്രൂഷ ചെയ്യുന്ന തനിയെ ചെയ്യുന്നവർ അങ്ങനെയാണ്.
Nowadays where people use computers, even typewriters are outdated.
ഇന്ന് കമ്പ്യൂട്ടറുകളുടെ യുഗമാണല്ലോ, അങ്ങനെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്ന ഒരു സമയത്തോളം ടൈപ്പ്റൈറ്ററുകൾ കാലഹരണപ്പെട്ടവയാണ്.
Why should Christianity go backwards then?
ക്രിസ്തീയ മാർഗം എന്തിനാണ് പുറമോട്ട്?
All of the world is moving forwards.
ലോകം മുഴുവനും മുൻപോട്ട് പോകുമ്പോൾ,
in science, technology, in every area,
ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെല്ലാം ലോകം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകും.
I look at Christendom today, I see numerous forces leading them back to the old covenant.
എന്നാൽ ഇന്ന് ക്രിസ്തീയ ലോകത്തെ ഞാൻ കാണുമ്പോൾ അനേക ശക്തികൾ ദൈവത്തിന്റെ ജനത്തെ നൂറ്റാണ്ടുകൾ പുറകിലേക്ക്
വലിച്ചിരിച്ചുകൊണ്ട്.
ഒറ്റ മനുഷ്യൻ തന്നെ
ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻഡിവിജ്വൽ,
വളരെ പ്രതിഭാസമ്പന്നനായ വരങ്ങളുള്ള ഒരു വ്യക്തിയെ പുകഴ്ത്തുന്ന ഉയർത്തുന്ന
ശിഷ്യ.
ഒരു പ്രാദേശിക സഭയിലാണെങ്കിലും ഒരു ശരീരം എന്നുള്ള നിലയിൽ ക്രിസ്തുവിന്റെ ശരീരമായിട്ട് എല്ലാവരും കൂട്ടായ്മയിൽ ഒരുമിച്ച് ചെയ്യുന്ന ഒരു ശുശ്രൂഷ ഇന്ന് എവിടെ കാണുന്നു?
So when there is going to be an Elijah ministry in the last days before the coming of Christ.
ക്രിസ്തുവിന്റെ മടങ്ങിവരവിന് മുൻപ് അവസാന നാളുകളിൽ എലീശയുടെ ഏലിയാവിന്റെ ഒരു ശുശ്രൂഷ ഉണ്ട് എന്ന് നാം പറയുമ്പോൾ അത് ഏത് വിധത്തിലായിരിക്കും?
Not going to be one man.
അത് ഒറ്റ മനുഷ്യൻ ചെയ്യുന്ന ശുശ്രൂഷ ആയിരിക്കില്ല.
If you read in the last 50 years there were some great preachers who thought they were Elijah.
കഴിഞ്ഞ 50 വർഷത്തെ ചരിത്രം ശ്രദ്ധിച്ച് പഠിച്ചാൽ നമുക്കറിയാം ഏലിയാവ് ഈ പ്രവചിക്കപ്പെട്ട ഏലിയാവ് അവരാണെന്ന് വിചാരിച്ച് അത്തരത്തിലുള്ള ശുശ്രൂഷയ്ക്ക് ശ്രമിച്ച പലരെയും നമുക്ക് കാണാൻ കഴിയും.
They all died miserable deaths and their movements also collapsed.
അവര് തുടങ്ങിവെച്ച പ്രസ്ഥാനങ്ങളൊക്കെ തകർന്ന് മണ്ണടിഞ്ഞു പോയി. അവരുടെയൊക്കെ അന്ത്യം
ദാരുണമായി.
പുതിയ നിയമത്തിന്റെ കീഴിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിൽ ആ തരത്തിൽ ഒറ്റ മനുഷ്യൻ ചെയ്യുന്ന ഒരു ശുശ്രൂഷയില്ല. അത് ഒരു സഭയുടെ ശരീരം, ഒരു ശരീരമാകുന്ന സഭയുടെ
ശുശ്രൂഷ. Preparing people for the coming of the Lord.
ഒരു പ്രാദേശിക സഭ ഒരു സ്ഥലത്ത് കർത്താവ് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നവർ ഒരുമിച്ച് ഏക ശരീരമായി ചെയ്യുന്ന ശുശ്രൂഷയാണ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയും യേശുവിന്റെ വരവിനായി ജനത്തെ ഒരുക്കുകയും ചെയ്യുന്നത്.
And that is our calling.
നമ്മുടെ വിളി അതാണ് എന്ന് നാം അറിയണം.
To prepare people for the coming of the Lord exactly like John the Baptist prepared people for the coming of the Lord.
കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കിയ മുന്നോടിയായി യോഹന്നാന്റെ ശുശ്രൂഷ പോലെ തന്നെ ആ തരത്തിൽ യേശുവിന്റെ മടങ്ങി വരവിനായി
not just one person doing it.
യോഹന്നാനെ പോലെ ഒരാൾ മാത്രം ചെയ്യുന്ന ശുശ്രൂഷയല്ല.
The church preparing people for the coming of the Lord.
കർത്താവിന്റെ മടങ്ങി വരവിനായി രണ്ടാം വരവിനായിട്ട് ജനത്തെ ഒരുക്കുന്ന ഒരു സഭ.
If you belong to a local church, your church must have the ministry of John the Baptist.
നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രാദേശിക സഭയുടെ അംഗമാണെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ സഭയ്ക്ക് യോഹന്നാൻ സ്നാപകന്റെ ആത്മാവുള്ള ഒരു ശുശ്രൂഷ ഉണ്ടായിരിക്കും.
I belong to a local church in Bangalore.
ബാംഗ്ലൂരിലായിരിക്കുന്ന ഒരു പ്രാദേശിക സഭയുടെ അംഗമാണ് ഞാൻ.
I believe with all my heart that our church must have the ministry of John the Baptist.
ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നത് ബാംഗ്ലൂരിലുള്ള ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന സഭയ്ക്ക് യോഹന്നാൻ സ്നാപകന്റെ ആത്മാവുള്ള ഒരു ശുശ്രൂഷ ഉണ്ടായിരിക്കണം.
Not one individual preacher.
ഒരു പ്രസംഗി മാത്രം എല്ലാം ചെയ്യുന്നതല്ല.
Body of people who are proclaiming what John the Baptist proclaimed.
യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞതായിരിക്കുന്ന വെളിപ്പെടുത്തിയതായിരിക്കുന്ന ആ ശുശ്രൂഷ ഒരു സഭ ഒരുമിച്ച് ഏകാത്മാവിൽ ചെയ്യുന്ന കാര്യമാണ്.
What did John the Baptist proclaim?
യോഹന്നാൻ സ്നാപകൻ എന്താണ് വിളിച്ച് പറഞ്ഞത്?
It's important for us to see that.
അതെ, നാം കാണേണ്ടത് ഏറ്റവും ആവശ്യമാണ്.
He said in Matthew chapter 3 verse 2.
മത്തായിയുടെ സുവിശേഷം മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു.
Two very important words here.
വളരെ പ്രധാനപ്പെട്ട രണ്ട് വചനങ്ങൾ.
One is repent.
രണ്ട് വാക്കുകൾ ആ യോഹന്നാന്റെ പ്രസംഗത്തിൽ പ്രധാനപ്പെട്ടതായുണ്ട്. ഒന്ന്, മനസ്സാന്തരപ്പെടുക.
That is hardly heard these days.
അനുതപിക്കുക, മനസ്സാന്തരപ്പെടുക, ആ ഒരു പദം ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ കേൾക്കാനേ ഇല്ല.
Not only to unbelievers.
അത് അവിശ്വാസികളോട് മാത്രമുള്ള സന്ദേശമല്ല.
You know what is the last message of Jesus Christ to the church?
കർത്താവായ യേശു ക്രിസ്തു സഭയ്ക്ക് നൽകിയ അവസാനത്തെ സന്ദേശം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ?
റെവലേഷൻ ചാപ്റ്റർ 2 ആൻഡ് 3.
വെളിപ്പാട് പുസ്തകം രണ്ട് മൂന്ന് അധ്യായങ്ങളിലാണ് നാം അത് കാണുന്നത്.
Five of the seven churches, he says, repent.
ഏഴ് സഭകൾക്കാണ് അവിടെ സന്ദേശങ്ങൾ കർത്താവ് നൽകുന്നത്. അതിൽ അഞ്ച് സഭകളോടും യേശുവിന് പറയുവാനുള്ളത് അനുതപിക്കുക,
മനസ്സാന്തരപ്പെടുക.
സഭയുടെ തുടക്കത്തിൽ പെന്തക്കോസ് നാളിൽ പത്രോസ് അവിശ്വാസികളായവരോട് പറഞ്ഞു, നിങ്ങൾ
മനസ്സാന്തരപ്പെടണം.
ദൈവത്തിന്റെ വചനം അവസാനിക്കുന്ന അവസാനത്തെ പുസ്തകത്തിന്റെ താളുകളിൽ നാം കാണുന്നത് സഭയോടുള്ള സന്ദേശമാണ്, നിങ്ങൾ അനുഭവിക്കുക.
That is the primary message of John the Baptist.
യോഹന്നാൻ സ്നാപകന്റെ പ്രാഥമികമായ ശുശ്രൂഷ അതായിരുന്നു.
Repent is a very simple word.
അനുഭവിക്കുക എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു പദമാണ്.
It means to turn about completely 180 degrees from sin and the world.
മനസ്സാന്തരപ്പെടുന്നു പറഞ്ഞാൽ എന്തെങ്കിലും ചില നല്ല ആശയങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളതല്ല. പോകുന്ന വഴിയിൽ നിന്നും നേരെ എതിർ ദിശയിലേക്ക് തിരിഞ്ഞ് പാപത്തോടും ലോകത്തോടുമുള്ള മനോഭാവം സമൂലമായി വ്യത്യാസപ്പെടുന്നതാണ്.
In order to turn 180 degrees away from sin and the world, you need to know what sin is. You know, need to know what the world is.
പാപത്തിൽ നിന്നും ലോകത്തിൽ നിന്നും 180 ഡിഗ്രി തിരിഞ്ഞ് എതിർ ദിശയിലേക്ക് നമുക്ക് നടക്കണമെങ്കിൽ പാപം എന്താണ്, ലോകം എന്താണ് എന്നുള്ളത് നാം അറിഞ്ഞേ മതിയാകും.
Now if you tell me while I'm standing here, turn towards the north.
ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരാൾ എന്നോട് പറയുകയാണ് വടക്കോട്ടൊന്ന് തിരിഞ്ഞേ എന്ന് പറഞ്ഞാൽ,
I say, I really don't know where the north is.
ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ സത്യസന്ധമായി പറയാം, വടക്ക് എവിടാണ്, എങ്ങോട്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
ഐ ഡോണ്ട് നോ വാട്ട് യു നോ ഹു ആർ ലിവിംഗ് ഹിയർ.
ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഈ ഹോളിൽ ഇരുന്നുകൊണ്ട് പറയാമോ നോർത്ത് വടക്ക് ദിശ ഏതാ?
ബട്ട് ഐ വിൽ ടെൽ യു വൺ തിങ്
ഞാൻ എന്നാൽ ഒരു കാര്യം പറയാം.
ഇഫ് യു ടെൽ മീ വേർ ദ സൗത്ത് ഈസ് ഐ കൻ ടേൺ നോർത്ത്.
എന്നാൽ നിങ്ങൾ എനിക്ക് ചെറിയ സഹായം ചെയ്താൽ ഞാൻ വടക്ക് ഏതാന്ന് പറയാം. തെക്ക് ഏതാന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി, അപ്പൊ ഞാൻ വടക്ക് ഏതാന്ന്
കാണാം. ഇഫ് യു ടെൽ മീ വേർ സിൻ ഈസ് ഐ നോ വാട്ട് റിപെന്റൻസ് ഈസ്
പാപം എന്താണെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തന്നാൽ ഞാൻ പറയാം അനുതാപം എന്താണ്.
ഇഫ് യു ഡോണ്ട് നോ വാട്ട് സിൻ ഈസ് യു കാൻറ്റ് റിപെന്റ്.
പാപം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാതെ എന്ത് അനുതാപം, എന്ത് മനസ്സാന്തരം.
ഇഫ് യു ഡോണ്ട് നോ വാട്ട് ദ ന്യൂ ടെസ്റ്റമെന്റ് മീൻസ് ബൈ ദ വേൾഡ് യു കാൻറ്റ് ടേൺ ഫ്രം ദ വേൾഡ്.
പുതിയ നിയമം ബൈബിളിൽ, പുതിയ നിയമത്തിൽ ലോകം എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന പദം വായിക്കുമ്പോൾ എന്താണ് അതെന്ന് അറിയാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഏത് ദിശയിലേക്ക് തിരിയാൻ
കഴിയുന്നത്?
പാപം, ലോകം, ഈ രണ്ട് പദങ്ങളെ നിങ്ങൾ എങ്ങനെയാണ്
വിശദീകരിക്കുന്നത്?
ഒരു വശത്ത് ദൈവം ലോകത്തെ അത്രയധികം
സ്നേഹിച്ചു.
മറ്റൊരിടത്ത് പുതിയ പറഞ്ഞിരിക്കുന്നു, ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഇല്ല. രണ്ടിടത്തും ലോകം എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പരസ്പര വിരുദ്ധമായി യോഹന്നാൻ 3:16 പറഞ്ഞിരിക്കുന്നു, ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന്.
ആൻഡ് 1 John 2:15 it says don't love the world.
യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം 2:15 പറഞ്ഞിരിക്കുന്നു, ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവസ്നേഹം
അവനിൽ.
ലോകം എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെ അനുഭവിക്കും?
ദിസ് ഇസ് ദ ഗ്രേറ്റ് ലാക്ക് അമംഗ് ക്രിസ്ത്യൻസ് ടുഡേ.
ഇന്നത്തെ ക്രിസ്ത്യൻ വിശ്വാസികളുടെ ഒരു വലിയ പോരായ്മയാണ്
റിപെന്റൻസ് ഇസ് മിസ്സിംഗ്.
അനുതാപം നഷ്ടപ്പെട്ടു പോയി.
ബിക്കോസ് ദ ടീച്ചേഴ്സ് ആർ നോട്ട് ടീച്ചിങ് ദം വാട്ട് സിൻ ഈസ് ആൻഡ് വാട്ട് ദ വേൾഡ് ഈസ്.
പാപം എന്ന് പറഞ്ഞാൽ എന്താണ്, ലോകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവരുടെ ഉപദേഷ്ടാക്കന്മാർ അവരെ പഠിപ്പിക്കുന്നില്ല.
സെക്കൻഡ്ലി ജോൺ ദ ബാപ്റ്റിസ്റ്റ്
സെയ്ഡ്. രണ്ടാമതായി യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു,
ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് നിയർ.
യോഹന്നാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം മനസ്സാന്തരപ്പെടണമെന്ന് ആദ്യം പറഞ്ഞിട്ട് പറയുകയാണ്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു.
ഹി ഡിഡ്ന്റ് സേ ഇറ്റ്സ് ഓൾറെഡി കം.
സ്വർഗരാജ്യം വന്നു കഴിഞ്ഞു എന്നല്ല അവിടുന്ന് പറഞ്ഞത്.
From the time of Adam till the time of Jesus, there was no kingdom of heaven on earth.
ആദാമിന്റെ കാലം തുടങ്ങി യോഹന്നാൻ സ്നാപകന്റെ കാലം വരെ ഭൂമിയിൽ സ്വർഗരാജ്യം എന്ന് പറഞ്ഞ ഒരു കാര്യം,
there was no kingdom of God on earth.
ഭൂമിയിൽ ദൈവരാജ്യം എന്ന് പറഞ്ഞ ഒരു കാര്യം വാസ്തവമായിട്ടുമില്ലായിരുന്നു.
What did Israel have?
ഇസ്രായേൽ ഉണ്ടായിരുന്ന എന്താണ്?
A kingdom of earth.
ഭൗമികമായ ഒരു രാജ്യമായിരുന്നു അവർക്ക് ലഭിച്ചത്.
And John the Baptist said,
യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു,
period is over now.
ആ കാലഘട്ടം ഇപ്പോൾ
അവസാനം.
അത് ഒരു ഒരുക്കത്തിന്റെ
ഷാഡോ,
അതൊരു നിഴൽ
മാത്രമായിരുന്നു. Somebody greater than me is coming.
എന്നേക്കാൾ വലിയ ഒരുവൻ എന്റെ പിന്നാലെ വരുന്നുണ്ട്.
He will baptize you in the Holy Spirit.
അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനപ്പെടുത്തും.
Like we sing in that song, heaven came down and glory filled my soul.
ഒരു പഴയ ഇംഗ്ലീഷ് ഗാനത്തിൽ നാം ഇങ്ങനെ പാടുന്നുണ്ടല്ലോ, സ്വർഗം താണിറങ്ങി വന്ന് എന്റെ ഹൃദയത്തെ മഹത്വം കൊണ്ട്
നിറഞ്ഞു. I have discovered that the whole purpose of the Holy Spirit coming into my life is to bring heaven down into my life.
ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു സത്യം പറയാം, പരിശുദ്ധാത്മാവ് വന്ന് എന്റെ ഹൃദയത്തെ നിറച്ചത് സ്വർഗം എന്റെ ഉള്ളിൽ തരാൻ വേണ്ടിയാണ്.
The peace of heaven,
സ്വർഗത്തിന്റെ സമാധാനം.
The joy of heaven,
സ്വർഗീയ സന്തോഷം.
The love of heaven,
സ്വർഗത്തിന്റെ സ്നേഹം.
The power of heaven,
സ്വർഗത്തിന്റെ ശക്തി.
That is why the Holy Spirit has come.
അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുന്നത്.
Nobody in the Old Testament could have the Holy Spirit within, even though they could have him abundant.
പഴയ നിമകാലത്ത് ജീവിച്ചിരുന്ന എത്ര വലിയ ഭക്തനാണെങ്കിലും പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നിരുന്നു എന്നുള്ള സത്യമാണെങ്കിലും അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് അധിവസിക്കുന്ന
അസാധ്യമായിരുന്നു.
അതുകൊണ്ട് തന്നെ സ്വർഗം അവരുടെ ഉള്ളിൽ വരിക അസാധ്യമായിരുന്നു.
And if we don't have heaven in our hearts, we cannot have heaven in our homes.
Nammude okke hrudayangalil swargam illengil nammude bhavanangalil engeya swargam undagunnathu.
A lot of Christian homes are a little bit like hell.
പല ക്രിസ്തീയ ഭവനങ്ങളും നരകതുല്യമാണ്.
Go and ask the children who live there.
നിങ്ങൾ സംശയമുണ്ടെങ്കിൽ വീട്ടിലെ പിള്ളേരോട് ചോദിച്ചാൽ മതി.
Don't look at the smiling faces of the husband and wife on Sunday morning in the meeting.
ഞായറാഴ്ച രാവിലെ സമ്മേളനങ്ങൾക്ക് വരുന്ന ഭർത്താവിന്റെയും ഭാര്യയുടെയും പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ കണ്ട് ആരും തെറ്റിദ്ധരിക്കല്ലേ.
Go and ask the children how the father and mother live at home.
അപ്പനും അമ്മയും ഇല്ലാത്ത സമയത്ത് പിള്ളേരോട് ചെന്ന് വീട്ടിൽ ചെന്ന് ചോദിക്കണം. അപ്പൊ അവര് പറയും വീട് സ്വർഗമാണോ നരകമാണോ.
How can you have heaven in the home if there is no heaven in both hearts?
ഭർത്താവിന്റെയും ഭാര്യയുടെയും ഹൃദയങ്ങളിൽ സ്വർഗം കടന്നു വന്നിട്ടില്ലെങ്കിൽ വീട്ടിൽ എങ്ങനെയാണ്
സ്വർഗം?
അവർ രണ്ടുപേരുടെയും ഹൃദയങ്ങളിലെ സ്വർഗീയമായ മൂല്യങ്ങൾ പതിക്കപ്പെട്ടിട്ടില്ലെന്ന് വരികിൽ വീട് എങ്ങനെയാണ്
സ്വർഗതുല്യമാകുന്നത്?
പിന്നെ നാം കാണുന്നത് എന്താ? അത് കുമ്മായൻ തേച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയായ അഗ്നി തീയും ഒരു തീയുടെ പെയിന്റിംഗും തമ്മിലുള്ള വ്യത്യാസം.
Now they have so many electric gadgets that mimic fire, that looks like a real fire but doesn't produce any heat or light.
നമുക്കറിയാം ഇന്ന് സാങ്കേതിക വിദ്യകളൊക്കെ വളരെ മുന്നോട്ട് പോയതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ തീജ്വാലയാണെന്ന് തോന്നത്തക്ക നിലയിൽ വൈദ്യുതി കൊണ്ട് ഓരോ പല ടെക്നിക്സും ഉണ്ട്. പക്ഷേ അതിന് ചൂടുമില്ല, തീയുടെ യാതൊരു സ്വഭാവവുമില്ല.
Heaven is what the Holy Spirit has come to bring.
പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നത് സ്വർഗം എനിക്ക് തരാൻ
വേണ്ടിയാണ്.
നാം പ്രസംഗിക്കുന്ന സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത, നമുക്ക് രണ്ട് സ്വർഗങ്ങൾ
ലഭ്യമാകുമെന്നുള്ളതാണ്.
ഒന്ന് എന്റെ ഭൂമിയിലെ ജീവിതത്തിന്റെ കാലത്ത് എനിക്ക് ഇവിടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ വരുവാൻ പോകുന്ന സ്വർഗത്തിന്റെ ഒരു മുൻരുചി എന്റെ ജീവിതത്തിൽ എനിക്ക്
ലഭിക്കും.
കൂടി ഞാൻ വീട്ടിൽ താമസിക്കുമ്പോൾ സ്വർഗത്തിന്റെ ഒരു രുചി അഭിരുചി എന്റെ ഹൃദയത്തിൽ എനിക്ക് ലഭിക്കാൻ
കഴിയും.
എബ്രായലേഖനം 6:4 നാലും അഞ്ചും വാക്യങ്ങളിൽ ആ കാര്യം
പറഞ്ഞിട്ടുണ്ട്.
സ്വർഗത്തിന്റെ ആ ദാനങ്ങളുടെ, നല്ല ദാനങ്ങളുടെ മുൻരുതി അനുഭവിക്കുന്നതിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്.
Tasting the powers of the future age now, that is what full salvation is.
വരുവാനുള്ള ആ ലോകത്തിന്റെ ശക്തിയെ ആസ്വദിക്കുന്നതിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. പൂർണ്ണമായ രക്ഷ എന്ന് പറയുന്നത് അവിടെയാണ്.
You say, well, I don't seem to have tasted that, even though I claim to be born again.
ഞാൻ വീണ്ടും ജനം പ്രാപിച്ച വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു, അങ്ങനെ ഞാൻ അവകാശപ്പെടുന്നുവെങ്കിലും ഇന്നു വരെ ആ തരത്തിലുള്ള ഒരു ജീവിതം ഞാൻ രുചിച്ചിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അതിനായി അന്വേഷിക്കുന്നത് വരെയും നിങ്ങൾക്ക് അത് ലഭിക്കുകയില്ല.
You know, God makes a distinction between those who seek him with all their heart and those who seek him with half their heart or partially.
ഒരു കാര്യം നാം മനസ്സിലാക്കണം, പകുതി മനസ്സോടെ ദൈവത്തെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി അന്വേഷിക്കുന്നവരെയും പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുന്നവരെയും അങ്ങേക്ക് തിരിച്ചറിയാൻ കഴിയും.
The level of the experience of these two believers will be like heaven and earth.
ഈ രണ്ട് തരത്തിലുള്ള ആൾക്കാരുടെ ജീവിത അനുഭവം സ്വർഗവും നരകവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും.
When you read the New Testament, for example,
പുതിയ നിയമം വായിക്കുമ്പോൾ,
you read about a life where you rejoice in the Lord always.
അവിടെ നാം കാണുന്ന ഒരു കാര്യം, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്ന ഒരു ജീവിതത്തെ കുറിച്ച് എഴുതുന്നു. ഞാനിപ്പോൾ ഉദ്ധരിക്കുന്ന ഈ വചനങ്ങളൊക്കെ പുതിയ നിയമത്തിലെ വചനങ്ങൾ തന്നെയാണ്.
Philippians 4:4,
നമ്മോട് കർത്താവ് പറയുകയാണ്, കർത്താവിൽ എപ്പോഴും
സന്തോഷം.
4:6 തുടർന്ന് നമ്മോട് പറയുന്നു, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, ആകുല ചിന്ത ഇല്ലാത്ത ജീവിതം.
1 Thessalonians 5:18-20, in everything give thanks.
1 Thessalonians 5:18-20 ഉള്ള വാക്യങ്ങളിൽ എന്താണ് കർത്താവ് നമ്മോട് പറയുന്നത്? എല്ലാത്തിലും സ്തോത്രം ചെയ്യുക, നന്ദിയുള്ളവരായിരിക്കുക.
Ephesians 4:31,
4:31 പറയുന്നു,
all anger and all bitterness,
എല്ലാ കോപവും എല്ലാ കയ്പും,
all gossip and all slander,
എല്ലാ പരദൂഷണവും ഏഷണിയും വിട്ടുകളയുക.
What a life that is, where there is zero anger in my life, zero bitterness, zero gossip, zero slander.
പരദൂഷണമില്ലാത്ത, കോപമില്ലാത്ത, കയ്പില്ലാത്ത ഒരു ജീവിതം, അത് എന്തൊരു ജീവിതമാണ്!
People say, well, I don't seem to have experienced that.
പലരും പറയാറുണ്ട്, അത്തരത്തിലുള്ളൊരു ജീവിതം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ലല്ലോ.
I don't see many people around me who have experienced that also, they say.
അവർ പറയാറുണ്ട്, എനിക്ക് മാത്രമല്ല കേട്ടോ, എന്റെ ചുറ്റും വിശ്വാസികളായി കാണുന്ന പലരും അങ്ങനെ ഒരു കാര്യം രൂപിച്ചു നോക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല.
That's not surprising because Jesus said in Matthew chapter 7, very few find the way to life.
അതിൽ വലിയ അത്ഭുതമില്ല, കാരണം നമ്മുടെ കർത്താവായ യേശു തന്നെ പറഞ്ഞു നിത്യജീവനിലേക്കുള്ള വഴി കണ്ടെത്തുന്നവർ ശുദ്ധീകമായിരിക്കും.
He has made the way, the gate narrow and the way narrow that leads to life.
ജീവനിലേക്ക് നയിക്കുന്ന കവാടം, പ്രവേശന കവാടം കർത്താവ് വളരെ ചെറിയതാക്കി വെച്ചിരിക്കുന്നു. തുടർന്നുള്ള ആ പാതയും ഇടുങ്ങിയ പാതയാണ്.
What many preachers have done nowadays is made that road broader and say it doesn't matter.
പല പ്രസംഗകരും ഇന്ന് ചെയ്യുന്നത് എന്താണെന്നറിയാമോ, അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നത്, ആ ഇടുങ്ങിയ വഴി അവർ വിശാലമാക്കിയിരിക്കുകയാണ്.
If you seek the Lord with all your heart, you can enter into this life.
നിങ്ങൾ മുഴുവൻ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുന്നവരാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ജീവനിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയും.
I want to show you some Old Testament verses.
പഴയ നിയമത്തിലെ ചില വാക്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം.
In the book of Jeremiah chapter 29.
യിരെമ്യാവിന്റെ പ്രവചനം 29-ാം അധ്യായം.
In verse 13.
13-ാം വാക്യം.
He says, "You will seek me and find me when you search for me with all your heart."
നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടു.
Notice this phrase, with all your heart.
അവിടെ നാം പൂർണ്ണ ഹൃദയത്തോടെ എന്ന് കാണുന്നു. എന്താണ് അതിന്റെ അർത്ഥം?
That's the meaning. With all your heart, then you will find it.
ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ അതിന് ഈ കാര്യം അത്യാവശ്യമാണ്, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചേ മതിയാകത്തുള്ളൂ.
ഓക്കെ, another verse.
മറ്റൊരു വാക്യം കാണിക്കാം.
Proverbs 3 and verse 5.
സദൃശവാക്യങ്ങൾ 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം.
Trust in the Lord with all your heart.
അവിടെ നാം വായിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം.
It's not a half-hearted faith.
ഈ രണ്ടിടത്തും നമ്മൾ കാണുന്നത് അർത്ഥ മനസ്സോടെ കർത്താവിനെ അന്വേഷിക്കുന്ന കാര്യമല്ല.
Another verse, Deuteronomy chapter 4.
മറ്റൊരു വാക്യം, ആവർത്തന പുസ്തകം 4-ാം അധ്യായം.
He's telling Israel, when you live a life, verse 28, where you serve other gods, work of man's hands, wood and stone, etc.
22-ാം വാക്യത്തിൽ ഇസ്രായേലിനോട്, 38-ാം വാക്യം, 28-ാം വാക്യത്തില് ദൈവം ഇസ്രായേലിനോട് പറയുകയാണ്, കാണാനും കേൾപ്പാനും ഭക്ഷിപ്പാനും മണക്കുവാനും പ്രാപ്തിയില്ലാത്തവരായി മരവും കല്ലും കൊണ്ടുള്ള മനുഷ്യരുടെ കൈപ്പണിയായ ദേവന്മാരെ നിങ്ങൾ അവിടെ സേവിക്കും.
That is how we lived.
അങ്ങനെയാണ് നാമം ജീവിച്ചത്.
We worship the things of earth like money and sex and so many things.
ലോകത്തിലെ വസ്തുവകളായിരിക്കുന്ന പണത്തെയും ലൈംഗിക ആസക്തികളെയും ഒക്കെ നാമം ആരാധിച്ചവരാണ്.
From all that.
എന്നാൽ അതിൽ നിന്നെല്ലാം,
29, if you turn around,
29-ാം വാക്യത്തിൽ പറയുന്ന പോലെ അവിടെ നിന്ന് പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ തിരിഞ്ഞാൽ,
you turn around and seek the Lord your God, you'll find him when you search for him with all your heart.
അവിടെ പറഞ്ഞിരിക്കുന്ന ദൈവമായ യഹോവയെ നീ തിരയുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും അന്വേഷിക്കുകയും ചെയ്താൽ അവനെ കണ്ടെത്തും.
In the book of Joel, there's a great prophecy of the outpouring of the Holy Spirit.
യോവേലിന്റെ പ്രവചനത്തില് പരിശുദ്ധാത്മാവിന്റെ പകർച്ചയെ കുറിച്ച് വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു പ്രവചനമുണ്ട്.
Joel 2:28, which was quoted by Peter on the day of Pentecost.
പെന്തക്കോസ്ത് നാളിൽ പത്രോസ് അപ്പോസ്തലൻ ഉദ്ധരിച്ചത് യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 28-ാം വാക്യമാണ്.
Pour out my spirit upon all flesh.
ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും.
But you know what precedes that?
അതിനെ തൊട്ട് മുൻപുള്ള വചനങ്ങൾ നിങ്ങൾക്കറിയാമോ?
First of all,
12-ാം വാക്യം നാം ശ്രദ്ധിക്കുകയാണ്.
Return to me with all your heart, with fasting and weeping and mourning, and rend your heart and not your garments.
നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടി എങ്കിലേക്ക് തിരിവി, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞു വരുവി.
Today a lot of people are seeking to be filled with the Holy Spirit without turning around completely and seeking God with all their heart.
ഇന്ന് അനേകരും പൂർണ്ണമായ അളവിൽ കഴിഞ്ഞ കാല ജീവിതത്തോട് വിട പറഞ്ഞ് തിരിയാതെ പൂർണ്ണ ഹൃദയത്തോടെ അല്ലാതെ അവർ പരിശുദ്ധാത്മ സ്നാനത്തിനായി അന്വേഷിക്കുകയാണ്.
That is why the devil is fooling lots of Christians today with a counterfeit baptism in the Spirit.
അതുകൊണ്ടാണ് ധാരാളം വിശ്വാസികളെ ഈ ലോകത്തിന്റെ ദൈവമായ പിശാച് ഒരു വ്യാജമായിരിക്കുന്ന ആത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്നത്.
Now if you go to a little child,
നിങ്ങൾ ഒരു കൊച്ചു കുഞ്ഞിന്റെ അടുക്കൽ ബൈബിളിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരു കുട്ടി അവനോട് നിങ്ങൾ ചോദിക്കുകയാണ്,
My little boy, what do you think will happen if a person is filled with an evil spirit?
കുഞ്ഞെ, ഒരു മനുഷ്യനെ ദുരാത്മാവ് ബാധിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്?
You say, well, I suppose he'll become evil.
അവന് അധികം ഒന്നും പരിജ്ഞാനമില്ലെങ്കിലും അവൻ പറയും, എന്റെ ചിന്ത ദുരാത്മാവ് ബാധിച്ചു കഴിഞ്ഞാൽ അവൻ മോശമാകും, അവൻ തിന്മയുള്ളവനാകും.
That's right.
അത് ശരിയല്ലേ?
Okay, you ask him, son, what do you think will happen to a person if he's filled with the Holy Spirit?
ആ കുഞ്ഞിനോട് നാം രണ്ടാമതൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്, കുഞ്ഞെ നിനക്ക് എന്ത് തോന്നുന്നു, ദുരാത്മാവിന്റെ സ്ഥാനത്ത് പരിശുദ്ധാത്മാവ് ഒരാളെ നിറയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും?
He'll say, well, I suppose he'll become holy.
അവൻ പറയും, എനിക്ക് തോന്നുന്നത് അത് അവരെ പരിശുദ്ധരാക്കും, കാരണം പരിശുദ്ധാത്മാവാണല്ലോ.
How do the mouth of babes and sucklings the truth comes?
ശിശുക്കളും മുല കുടിക്കുന്നവരും ദൈവത്തിന്റെ ജ്ഞാനം പ്രസ്താവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക.
Is that what we see today among many who claim to be filled with the HOLY, Holy Spirit?
ഇന്ന് പരിശുദ്ധ ആത്മാവിനാൽ നിറഞ്ഞവരെന്ന് അവകാശപ്പെടുന്ന പലരുടെയും ജീവിതത്തിൽ നാം ഈ വിശുദ്ധിയാണോ കാണുന്നത്?
I find some of them to be the biggest lovers of money in Christendom.
ക്രിസ്തീയ ലോകത്തില് കാണാൻ കഴിയുന്നതിലും ഏറ്റവും അധികം ദ്രവ്യാഗ്രഹികൾ ഇങ്ങനെ ആത്മനിർവ് പ്രാപിച്ചെന്ന് അവകാശപ്പെടുന്നവരാണ്.
Money and Christ are opposites.
പണവും കർത്താവായ യേശുവും രണ്ട് ധ്രുവങ്ങളിലാണ്.
Jesus said that in Luke 16 and verse 13.
ഞാൻ വെറുതെ പറയുന്നതല്ല, കർത്താവായ യേശു തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്.
He said, God and Mammon are two opposite masters. You can't serve both.
കർത്താവ് പറഞ്ഞു, ദൈവവും മാമോനും രണ്ട് എതിർത്വങ്ങളാണ്, നിങ്ങൾക്ക് രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് സേവിക്കാൻ
കഴിയുക.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരുവൻ നിറയപ്പെട്ടവനാണെങ്കിൽ
അവന്റെ
ജീവിതത്തിൽ അവന് കൂടുതൽ പണസ്നേഹിയായിട്ട് ലോകസ്നേഹിയായിട്ടാണ് അവസാനിക്കുന്നതെന്ന് വരികില് അവന്റെ മേൽ വന്നത് പരിശുദ്ധാത്മാവായിരിക്കില്ല, അത് അശുദ്ധാത്മാവായിരിക്കും.
I don't have any doubt about it.
എനിക്കതിനെ കുറിച്ച് സംശയമേ.
I don't care if he speaks in tongues.
അവൻ അന്യഭാഷയിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇത് തന്നെ.
My question is, does he love God with all his heart?
എന്റെ ചോദ്യം ഇത് മാത്രമാണ്, അവൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നവനാണോ?
Is he more free from the things of earth?
ഈ ലൗകികമായ കാര്യങ്ങളിൽ നിന്നും അവന്റെ ഹൃദയം കൂടുതൽ
സ്വതന്ത്രമായിരിക്കുന്നു.
പാപത്തിൽ നിന്നും അവൻ കൂടുതലായിട്ട് വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവന്റെ ഉപദേശമോ അവന്റെ അനുഭവങ്ങളോ എന്താണെന്നുള്ളത് ഏറ്റവും പ്രധാന കാര്യമല്ല.
When a lot of people whose doctrines were right came to John the Baptist for baptism.
ഉപദേശങ്ങളൊക്കെ വളരെ ശരിയായിട്ട് അറിഞ്ഞ് സൂക്ഷിച്ചിരുന്ന പലരും യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ മാനസാന്തര സ്നാനത്തിന്
വന്നപ്പോൾ
പരീശന്മാരാ
കൂട്ടത്തിലുള്ളവരായിരുന്നു.
പരീശന്മാരുടെ ഉപദേശങ്ങൾ എത്രമാത്രം ശരിയായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ
യു സീ ദ സർട്ടിഫിക്കറ്റ് ദാറ്റ് ജീസസ് ഗേവ് ദം ഇൻ മാത്യു 23:3.
ദൈവത്തിന്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തു അവർക്ക് നൽകിയ സാക്ഷ്യപത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ യേശു പരീശന്മാരെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം നിങ്ങൾ അവരുടെ ഉപദേശങ്ങളെ കുറിച്ച് കർത്താവ് ഇങ്ങനെയാണ് യേശു പറഞ്ഞു. മത്തായി 23:3
തന്റെ
ശിഷ്യന്മാരോട് സംസാരിക്കുകയാണ്.
Everything that the Pharisees say to you, do, do.
യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, പരീശന്മാർ ദൈവവചനം നന്നായിട്ട് പഠിച്ച് പഠിപ്പിക്കുന്ന അവരെ എന്തൊക്കെ നിങ്ങളോട് പറഞ്ഞാലും അതൊക്കെ അനുസരിക്കുക.
Can you imagine Jesus saying that about some other religious people?
വേറെ ഏതെങ്കിലും മതത്തിലുള്ള ആളുകളെ കുറിച്ച് അവർ പറയുന്നതെല്ലാം അതുപോലെ ചെയ്യാൻ യേശു പറയുമോ?
Or the Jehovah's Witnesses or the Mormons?
യഹോവയുടെ സാക്ഷികളോ മോർമോൺസ് നമ്മുടെ നാട്ടിൽ അധികം ഇല്ല. അങ്ങനെയുള്ള വിവിധ മതക്കാർ പറയുന്നതൊക്കെ എല്ലാം അതുപോലെ ചെയ്യാൻ യേശു
പറയുന്നു.
യേശു പരീശന്മാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞെന്ന് വരികില് പരീശന്മാരുടെ ഉപദേശം മുഴുവനും
ശരിയായിരിക്കും.
കർത്താവ് ശിഷ്യന്മാരോട് ഈ കാര്യം കൂടെ പറഞ്ഞു, അവർ പറയുന്നതെല്ലാം ചെയ്തോളൂ, പക്ഷെ അവർ ചെയ്യുന്നത് പോലെ ചെയ്യല്ല കേട്ടോ. അവരെ
അനുകരിക്കും. Came to John the Baptist for baptism.
ശരിയായ ഉപദേശങ്ങളുള്ളതായിരിക്കുന്ന ഈ പരീശന്മാർ യോഹന്നാന്റെ അടുക്കൽ സ്നാനത്തിന് വേണ്ടി വന്നു.
And he told them in Matthew 3:7
മത്തായി സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ യോഹന്നാൻ അവരോട് പറഞ്ഞു,
ഹി സേസ് യു ബ്രൂഡ് ഓഫ് വൈപേഴ്സ് ഹി കോൾഡ് ദം.
അവരെ വിളിക്കുന്നത് സർപ്പസന്തതികളെ എന്നാണ്.
ഇറ്റ്സ് നോട്ട് ജീസസ് ഹു കോൾഡ് ദം ബൈ ദാറ്റ് നെയിം ഫസ്റ്റ് ബൈ ദ വേ ഇറ്റ് വാസ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്.
നിങ്ങൾ ഈ കാര്യം ഓർക്കണമെന്നില്ല, തെറ്റായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. യേശുവാണ് അങ്ങനെ വിളിച്ചതെന്നല്ല, യോഹന്നാനാണ് അതിന്റെ അടുക്കൽ വന്നവരെ സർപ്പസന്തതികളെ എന്ന് വിളിച്ചു.
ജോൺ ദ ജീസസ് ഇൻ മാത്യു 23 ഓൺലി റിപ്പീറ്റഡ് വാട്ട് ജോൺ ദ ബാപ്റ്റിസ്റ്റ് സെയ്ഡ് ഇൻ മാത്യു ചാപ്റ്റർ 3.
മത്തായി 21 അധ്യായത്തിലെ യോഹന്നാൻ പറഞ്ഞ വാക്കുകളെ യേശു ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്.
ജോൺ ദ ബാപ്റ്റിസ്റ്റ് വാസ് ദ വൺ ഹു കോൾഡ് ദീസ് പീപ്പിൾ വിത്ത് ദ റൈറ്റ് ഡോക്ട്രിൻസ്. യു ആർ എ ബ്രൂഡ് ഓഫ് വൈപേഴ്സ്.
ശരിയായ ഉപദേശങ്ങളുള്ളതായിരിക്കുന്ന പരീശന്മാരെ യോഹന്നാൻ സ്നാപകൻ വിളിക്കുന്നത് സർപ്പസന്തതികളെ എന്നാണ്.
ബിക്കോസ് ദേർ ഈസ് നോ ഫ്രൂട്ട് ഇൻ യുവർ ലൈഫ് ഇൻ കീപ്പിംഗ് വിത്ത് യുവർ ടോക്കിംഗ് അബൌട്ട് റിപ്പന്റൻസ്.
യോഹന്നാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, പരീശന്മാരെ, നിങ്ങൾ മാനസാന്തരത്തെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ മാനസാന്തരത്തിന് യോഗ്യമായ അതിനനുയോജ്യമായ ഒരു ഫലവും നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നില്ല.
ഹി സേസ് ഐ വിൽ നോട്ട് ബാപ്റ്റൈസ് യു ഈവൻ ദോ യുവർ ഡോക്ട്രിൻസ് ആർ റൈറ്റ്.
യോഹന്നാൻ പറഞ്ഞത് നിങ്ങളുടെ ഉപദേശങ്ങളൊക്കെ ശരിയാണെങ്കിലും ഞാൻ നിങ്ങളെ സ്നാനപ്പെടുത്തുകയില്ല.
ദാറ്റ് ഈസ് ദ മിനിസ്ട്രി ദാറ്റ്സ് റിക്വയർഡ് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ് ടു പ്രിപ്പയർ പീപ്പിൾ ഫോർ ദ കമ്മിംഗ് ഓഫ് ക്രൈസ്റ്റ്.
ക്രിസ്തുവിന്റെ മടങ്ങിവരവിന് വേണ്ടി ജനത്തെ ഒരുക്കുവാൻ ആവശ്യമായിരിക്കുന്ന ഒരു ശുശ്രൂഷ യോഹന്നാൻ സ്നാപകന്റേത് പോലെയുള്ള ഇത്തരം ഒരു ശുശ്രൂഷയാണ്.
ഐ ഡോണ്ട് വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് എനി ഹാർട്ട് ചർച്ച് ടുഡേ. ഐ വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് എ ചർച്ച് ദാറ്റ് പ്രീച്ചസ് റിപ്പന്റൻസ് ലൈക്ക് ദിസ്.
ഇതുപോലെ അനുതാപം മാനസാന്തരം പ്രസംഗിക്കുന്ന ഒരു സഭയുടെ ഭാഗമാകണം എന്നാണ് എന്റെ ആഗ്രഹം.
നോട്ട് എനി ചർച്ച് ദാറ്റ് കോൾസ് ഇറ്റ്സെൽഫ് എ ചർച്ച്.
സഭ എന്ന് പേര് വിളിക്കുന്ന ഏതെങ്കിലും ഒരു കൂട്ടത്തിലായിരിക്കാനല്ല എന്റെ ആഗ്രഹം.
മോസ്റ്റ് ചർച്ചസ് ആർ നോട്ട് പ്രിപ്പയറിംഗ് പീപ്പിൾ ഫോർ ദ കമ്മിംഗ് ഓഫ് ക്രൈസ്റ്റ്.
കാരണം കർത്താവിന്റെ മടങ്ങുന്നതിന് വേണ്ടി മിക്ക സഭകള് സമൂഹങ്ങള് ജനത്തെ യഥാർത്ഥത്തിൽ ഒരുക്കുന്നില്ല.
ദേ ഡോണ്ട് പ്രീച്ച് ദ ന്യൂ ടെസ്റ്റമെന്റ് സ്റ്റാൻഡേർഡ്.
കാരണം പുതിയ നിയമത്തിൽ ദൈവം നൽകിയിരിക്കുന്ന നിലവാരത്തെ കുറിച്ച് അവർ ജനത്തോട് പ്രസംഗിക്കുന്നില്ല.
ദേ മേക്ക് ദ നാരോ ഗേറ്റ് മച്ച് വൈഡർ സോ ദാറ്റ് ഓൾ ടൈപ്സ് ഓഫ് പീപ്പിൾ കാൻ ലിവ് ദേർ വിത്ത് ഫെയ്ത്ത്.
ജീവനിലേക്കുള്ള ആ ഇടുങ്ങിയ പാത അവർ വിശാലമാക്കിയിരിക്കുകയാണ്. കാരണം പാപത്തെ താൽ ഒലിച്ചുകൊണ്ട് ആളുകൾക്ക് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ്
ജീവിക്കാം.
ലോകത്തിന്റെ ആത്മാവിനെ സഭയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നിട്ടും ക്രിസ്ത്യാനികളാണെന്ന് അഭിമാനിച്ച് അവകാശപ്പെട്ടുകൊണ്ട് അവർക്ക്
ജീവിക്കാം.
ആരാണ് ഇതിന്റെ തിക്ത അനുഭവം അനുഭവിക്കുന്നതെന്നറിയാമോ? അവരുടെ അടുത്ത തലമുറയാണ്.
What do we find the younger generation today in the church concentrating on?
ഇന്നത്തെ സഭയിലെ രണ്ടാമത്തെ തലമുറ ഏത് കാര്യത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്?
It's not holiness.
അത് ഒരു വിശുദ്ധ ജീവിതത്തിനല്ല.
It's music.
സംഗീതമാണ് പലരുടെയും ദൈവം.
I am not against music.
ഞാൻ സംഗീതത്തിനെതിരല്ല കേട്ടോ.
There's music in heaven.
സ്വർഗത്തിൽ സംഗീതമുണ്ട്.
But I tell you, the devil's agents can also produce good music.
എന്നാൽ പിശാചിന്റെ ദൂതന്മാർക്കും നല്ല സംഗീതമുളവാക്കുവാൻ കഴിയും.
Some of the greatest music, classical and other music, is not produced by God's children in the world today.
നമുക്കറിയാം, ലോകം വാനോളം പുകഴ്ത്തുന്ന പല സംഗീതവും ക്ലാസിക്കൽ സംഗീതമൊക്കെ ദൈവമക്കൾ അല്ലല്ലോ ഉണ്ടാക്കുന്നത്.
Rock music, which I think is demonic, it's not produced by God's children.
പൈശാചികമാണെന്ന് എനിക്ക് പറയാൻ ഒരു മടിയുമില്ലാത്ത റോക്ക് മ്യൂസിക് അത് ദൈവികമല്ല.
യു കാനോട്ട് കമ്പീറ്റ് വിത്ത് ദ ഡെവിൾ ഇൻ മ്യൂസിക്.
സംഗീതത്തിൽ നമുക്ക് ആർക്കും പിശാചിനോട് മത്സരിച്ച് ജയിക്കാൻ പറ്റുകയില്ല.
ജസ്റ്റ് ലൈക്ക് യു കാനോട്ട് കമ്പീറ്റ് വിത്ത് ദ ഡെവിൾ ഇൻ മേക്കിംഗ് മണി ത്രൂ ബിസിനസ്.
ബിസിനസ്സിലൂടെ പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ പിശാചിനെ തോൽപ്പിക്കാൻ നമുക്ക് ആർക്കും
കഴിയും? ബിസിനസ്മെൻ ഇൻ ദ വേൾഡ് ആർ നോട്ട് ക്രിസ്ത്യൻസ്.
ലോകത്തിലെ ഏറ്റവും ഏറ്റവും മിടുക്കന്മാരായ ബിസിനസ്സുകാർ ക്രിസ്ത്യാനികളല്ല കേട്ടോ.
ദ ഡെവിൾ surpasses everybody in making money, in music, in everything.
സംഗീതത്തിലാകട്ടെ ധനസമ്പാദനത്തിലായിക്കൊള്ളട്ടെ അതുപോലുള്ള ഏത് മേഖലയിലും വിശ്വാസികളെ ക്രിസ്ത്യാനികളെ തോൽപ്പിക്കുന്നവനാണ് പിശാച്.
One place we can defeat the devil, and that is in a holy life.
പിശാചിനെ എന്നാൽ നമുക്ക് തോൽപ്പിക്കാൻ കഴിയുന്ന ഒരിടമുണ്ട്, അത് ഒരു വിശുദ്ധ ജീവിതത്തിലാണ്.
That's the only place where the devil cannot compete with a child of God.
ഒരു ദൈവവൈതലിനോട് പിശാചിന് മത്സരിക്കുവാൻ കഴിയാത്ത ഏക മേഖല അതാണ്.
If I try to make money, the devil's child can make more money than me.
ഞാനൊരു ദൈവത്തിന്റെ വൈതലെന്ന നിലയിൽ കൂടുതൽ പണം സമ്പാദിക്കുവാൻ ശ്രമിക്കുമ്പോൾ പിശാചിന്റെ സന്തതികള് അതിനേക്കാൾ 10 മടങ്ങ്
പണം.
കാരണം സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യുവാൻ പണം ഉണ്ടാക്കുവാൻ ഞാൻ ശ്രമിക്കുമ്പോൾ പിശാചിന്റെ മക്കളെ സമയത്തോളം എന്ത് പ്രമാണമാണ്?
I pay my taxes, he cheats on his taxes.
ഞാൻ കൃത്യമായി ടാക്സ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ അവരെ സമയത്തോളം ടാക്സ് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ശരിയായത്.
I can't compete with him.
എനിക്ക് അവരോട് മത്സരിക്കുവാൻ കഴിയില്ല.
In music,
സംഗീതത്തിലാണെങ്കിലോ സാത്താന് അവന്റെ ദൂതന്മാർക്ക് വലിയ സിദ്ധികളുണ്ട്.
ബിക്കോസ് ദേ സ്പെൻഡ് ദ ഹോൾ ഡേ കോൺസെൻട്രേറ്റിംഗ് ഓൺ മ്യൂസിക്.
കാരണം ഒരു ദിവസം മുഴുവനും ഊണ് ഉറക്കമില്ലാതെ സംഗീതത്തിൽ മനസ്സ് നട്ടിരിക്കുവാൻ അവർക്ക് കഴിയും.
Weeks on end concentrating on music.
അനേക ആഴ്ചകൾ സംഗീതത്തിന്റെ തപസ്യയാണ്.
I don't have time for that.
എനിക്ക് സംഗീതത്തിന് വേണ്ടി അത്രയും
സമയം. I have to spend weeks on end studying the scriptures and fasting and praying.
ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തിന്റെ വചനത്തിലെ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ അതിന് എനിക്ക് സമയം വേണം.
I don't
സംഗീതത്തിന് സമയം.
I don't have the time that guy has to improve my guitar playing and my keyboard playing.
കീബോർഡ് വായിക്കുന്ന ഒരാള് ഗിറ്റാർ പ്ലേ ചെയ്യുന്ന ഒരാളാണ് ഞാനെങ്കിൽ എനിക്ക് ലോകത്തിലെ ലോകത്തിന്റെ ആത്മാവുള്ള മനുഷ്യരുടെ കൂട്ട് എനിക്ക് അത്രയും സമയമില്ല അതിനുവേണ്ടി.
സോ നാച്ചുറലി ഹീ വിൽ പ്ലേ മ്യൂസിക് ബെറ്റർ ദാൻ മീ.
കാരണം അങ്ങനെ സ്വാഭാവികമായും അങ്ങനെയുള്ളവര് ദൈവമക്കളെക്കാളും മെച്ചമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യും.
Our young people are going astray.
നമ്മുടെ ചെറുപ്പക്കാർ പുതിയ തലമുറ വഴിതെറ്റിപ്പോവുകയാണ്.
Because their preachers, their leaders are not like John the Baptist.
കാരണം അവരുടെ പ്രസംഗകർ അവരുടെ ആത്മീയ നേതാക്കന്മാർ യോഹന്നാൻ സ്നാപകന്റെ
ആത്മാവുള്ളവരല്ല.
ഈ പ്രസംഗകര് സ്വർഗരാജ്യത്തെ കുറിച്ചല്ല
പ്രസംഗിക്കുന്നത്.
പഴയ നിയമത്തിന്റെ കാലത്ത് ജനം അറിഞ്ഞതുപോലെയുള്ള ഭൗമികമായ ഒരു രാജ്യമാണ് അവരുടെ
പ്രസംഗമി.
അവരുടെ മിക്കവരുടെയും വാഗ്ദത്തങ്ങൾ ദൈവിക വാഗ്ദത്തങ്ങൾ എന്ന് അവർ പറയുന്നതൊക്കെ ആവർത്തന
പുസ്തകത്തിൽ
ദൈവം നിങ്ങൾക്ക് സമൃദ്ധി നൽകും സാമ്പത്തികമായി.
ജീസസ് നെവർ പ്രീച്ഡ് ദാറ്റ്.
യേശു ഒരിക്കലെങ്കിലും അങ്ങനെ പ്രസംഗിച്ചോ?
ദ ലോർഡ് വിൽ മേക്ക് യു ഹെൽത്തി.
ദൈവം നിങ്ങളെ വലിയ ആരോഗ്യമുള്ളവരാക്കും.
ഐ ബിലീവ് ഇൻ ദാറ്റ്. ഐ ബിലീവ് ദാറ്റ് ഗോഡ് ഹീൽസ് ദ സിക്ക്.
ദൈവം രോഗികളെ സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
ഐ ബിലീവ് ദാറ്റ് ഗോഡ് പ്രൊവൈഡ്സ് ഔർ നീഡ്സ്.
നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം ദൈവം മതിയായവനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഐ റിസൈൻ ഫ്രം മൈ ജോബ് ഇൻ ദ ഇന്ത്യൻ നേവി 39 years ago.
ഇന്നേക്ക് 39 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ നേവിയിലെ എന്റെ ജോലി ഞാൻ
രാജിവെച്ചത്.
നേവിയിൽ 8 വർഷം ഒരു ഓഫീസറായിട്ട് ജോലി ചെയ്യാൻ എനിക്കിടയായി.
ഓൾ മൈ സേവിങ്സ് I gave away for the Lord's work when I left. I had 0 in my bank account.
ഞാൻ എന്റെ ജോലിയിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് അതുവരെയുള്ള എന്റെ സമ്പാദ്യമെല്ലാം ഞാൻ കർത്താവിന്റെ വേലയ്ക്കായി സുവിശേഷത്തിനായി കൊടുത്തു കഴിഞ്ഞിരുന്നു. എന്റെ കയ്യിൽ പണം ഒന്നും.
Different Christian workers.
പല ക്രിസ്തീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി ഞാൻ ഈ പണമൊക്കെ കൊടുത്തു കഴിഞ്ഞിരുന്നു.
God has supplied my need in 39 years.
അങ്ങനെ എന്റെ തുടക്കം പൂജ്യത്തിൽ നിന്നായിരുന്നു സാമ്പത്തികമായി. പക്ഷേ ഈ കഴിഞ്ഞ 39 വർഷം എന്റെയും എന്റെ കുടുംബത്തിന്റെയും എല്ലാ ആവശ്യങ്ങളും ദൈവം നിറവേറ്റി തന്നു.
I really believe that if you seek the kingdom of God first, the other things will be added to you.
ദൈവത്തിന്റെ രാജ്യം മുൻപേ അന്വേഷിച്ചാൽ അതോടുകൂടി ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം ദൈവം ചേർത്ത് തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു.
I'll tell you, I've never been a agent of any American organization.
ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ നാളുകളിൽ ഒരിക്കൽ പോലും ഏതെങ്കിലും അമേരിക്കയിലുള്ള ഒരു സംഘടനയുടെ ഇന്ത്യയിലെ ഏജന്റായി എനിക്ക് പ്രവർത്തിക്കാൻ ഇട വന്നിട്ടില്ല.
I'm a servant of the Lord.
ഞാൻ കർത്താവായ യേശുവിന്റെ ഒരു ദാസൻ. ആരോഗ്യത്തെ സംബന്ധിച്ചാണെങ്കിൽ
ഐ ഹാവ് നെവർ മിസ്ഡ് എ മീറ്റിംഗ് ഡ്യൂ ടു ഇൽ ഹെൽത്ത് ഇൻ ദി ലാസ്റ്റ് 40 ഇയേഴ്സ്.
കഴിഞ്ഞ 40 വർഷത്തെ അനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സാക്ഷിക്കാം. ഞാൻ ചെന്ന് സംബന്ധിക്കാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ ഒരു ഒറ്റ മീറ്റിംഗ് പോലും അനാരോഗ്യം മൂലം എനിക്ക് മുടക്കേണ്ടി വന്നിട്ടില്ല.
ഐ ബിലീവ് ഗോഡ് ഗിവ്സ് അസ് ഹെൽത്ത്.
ദൈവം ആരോഗ്യം നൽകുന്നവനാണെന്ന് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു.
ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് ഇസ് ദി ഗോസ്പെൽ.
ഞാൻ പറയുന്നതിന്റെ താല്പര്യം ആവശ്യങ്ങളെല്ലാം ധാരാളമായി നടത്തി തരുന്നതോ പൂർണ്ണ ആരോഗ്യത്തോടെ 40 വർഷം സൂക്ഷിക്കുന്നതോ അതല്ല
സുവിശേഷം.
ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ജീവിതത്തിൽ പാപത്തെ ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്.
My Savior's name is Jesus.
എന്റെ രക്ഷകന്റെ പേര് യേശു എന്നാണ്.
And he was given that name Jesus because it says in Matthew 1:21 he will save his people from their sins.
അവൻ യേശു എന്ന പേര് എന്തുകൊണ്ടാണ് നൽകപ്പെട്ടത്? മത്തായി സുവിശേഷം 1:21 നാം കാണുന്ന പോലെ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് അവൻ രക്ഷിക്കുന്നവനാണ്, അതുകൊണ്ടാണ് ആ പേര്
വന്നത്.
നിങ്ങളത് വ്യക്തമായി ആവർത്തിച്ച്
വായിക്കണം.
യേശുവിന്റെ നാമത്തിന്റെ അർത്ഥം
പോവർട്ടി.
അവൻ തന്റെ ജനത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിക്കുന്നു,
അതുകൊണ്ടാണ്
രോഗത്തിൽ നിന്ന് തന്റെ ജനത്തെ രക്ഷിക്കുന്നവനാണ്, അതുകൊണ്ടല്ലേ യേശു എന്ന് പേര് വിളിക്കുന്നത്. എനിക്ക് വേണ്ടി ഞാൻ
അതവൻ
എനിക്ക് വേണ്ടി ചെയ്തതാണ് ഞാൻ സാക്ഷ്യം പറഞ്ഞു. പക്ഷേ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതോ രോഗസൗഖ്യമോ മേശമേൽ നിന്ന് വീഴുന്ന അപ്പ നുറുക്കുകൾ
മാത്രമാണ്.
അത് നായ്ക്കുട്ടികൾക്ക് ഭക്ഷിക്കാൻ ഉള്ള മേശമേലുള്ള ഭക്ഷണം പക്ഷെ കുഞ്ഞുങ്ങൾക്കുള്ളതാണ്. അതെന്താണ്? അപ്പം തിന്നുമ്പോൾ ചില നുറുക്കുകൾ കഷണങ്ങൾ താഴെ വീഴും, അതും ആ കൂട്ടത്തിലുണ്ട്. നാം അവിടുത്തെ മക്കളാണെങ്കിൽ നമുക്കുള്ള പിതാവിന്റെ ഭക്ഷണം, മേശയിലുള്ള അപ്പം എന്താണ്? നമ്മുടെ പാപത്തിൽ നിന്ന് കർത്താവ് നമ്മെ രക്ഷിക്കും
എന്നുള്ളത്.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ കാര്യം
അനുഭവിച്ചിട്ടുണ്ട്.
പിതാവിന്റെ മേശയിലുള്ള അപ്പം, പാപത്തിൽ നിന്നുള്ള വിടുതൽ എന്നുള്ള അപ്പം ഭക്ഷിക്കേണ്ട സ്ഥാനത്ത് മേശയിൽ നിന്ന് വീഴുന്ന അപ്പത്തിന്റെ അംശമായ നുറുക്കുകൾ, ഭൗമികമായ ആവശ്യങ്ങൾ, രോഗസൗഖ്യം, ഇത് മാത്രം തിന്ന് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ നായ്ക്കുട്ടിയുടെ അവസ്ഥയിലാണെന്നുള്ളത് മറന്നു.
What is the message of John the Baptist?
യോഹന്നാൻ സ്നാപകന്റെ സന്ദേശം,
Kingdom of God, heaven is near.
ദൈവരാജ്യം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു.
Today we say it has come. On the day of Pentecost it came.
യോഹന്നാൻ അന്ന് വരാൻ പോകുന്നെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം, സ്വർഗരാജ്യം നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നു.
It's not the kingdom of earth we live for now.
ഇനിമേലാൽ നാം ലോകത്തിന്റെ ഒരു രാജ്യത്തിന് വേണ്ടി അല്ല ജീവിക്കുന്നത്.
Our earthly needs are added like a bonus.
കർത്താവിന്റെ വാഗ്ദത്തം ഇന്നും സത്യമാണ്. ഈ രാജ്യം നാം അന്വേഷിച്ചാൽ ഒരു ബോണസ് പോലെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അതിനോടുകൂടെ കർത്താവ് ചേർത്ത് തരികയാണ്.
God won't allow us to sleep on the pavements like the beggars.
ഭിക്ഷക്കാരെ പോലെ തെരുവിൽ ഉറങ്ങുവാൻ ദൈവം നമ്മെ വിട്ടുകളയുകയില്ല.
He cared for his children. Jesus didn't sleep on the pavements.
തന്റെ മക്കളെ കുറിച്ച് ദൈവം കരുതലുള്ളവനാണ്. യേശുവും ഒരു ഭിക്ഷക്കാരനെ പോലെ വഴിയിൽ ഉറങ്ങിയവനല്ല.
I believe if I seek God with all my heart, he will provide all my financial needs. He will provide all my physical needs too.
ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ കർത്താവിനെ എന്റെ ഹൃദയം മുഴുവൻ വെച്ച് അന്വേഷിച്ചാൽ അവൻ എന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ മാത്രമല്ല എന്റെ ശാരീരിക
ആവശ്യങ്ങളും.
എന്നാൽ ആ നിലയിലുള്ള ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ മേശമേൽ നിന്ന് വീഴുന്ന അപ്പ നുറുക്കുകൾക്ക് തുല്യമാണ് എന്ന് നാം മറന്നുപോകരുത്.
The gospel is he saves me from sin.
എന്നാൽ സുവിശേഷത്തിന്റെ കേന്ദ്ര ബിന്ദു എന്താണെന്നറിയാമോ? നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു രക്ഷകൻ യേശു വന്നിരിക്കുന്നു.
My impure thoughts can become pure.
അശുദ്ധമായിരിക്കുന്ന എന്റെ ചിന്തകളിൽ നിന്ന് എനിക്ക് ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയും.
I can love all my enemies.
എന്റെ സകല ശത്രുക്കളെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയും.
Because God gives me his love.
എനിക്കതിന് ശക്തിയുള്ളതുകൊണ്ടല്ല, ദൈവം അവിടുത്തെ സ്നേഹം എന്റെ ഉള്ളിൽ പകരുന്നു.
I can bless all those who curse me.
എന്നെ ശപിക്കുന്നവരെ എല്ലാം എനിക്ക് അനുഗ്രഹിക്കാൻ കഴിയും.
I can overcome anger, bitterness, discouragement.
കോപത്തെയും കയ്പിനെയും നിരാശയെയും അതിജീവിക്കുവാൻ എനിക്ക് കഴിയും.
What am I saying this for?
ഞാൻ എന്താണ് നിങ്ങളോട് പറയാൻ?
My dear brothers and sisters,
എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ,
your preachers have cheated you of what God wanted you to have and enjoy.
നിങ്ങളുടെ സ്വന്തമായി തീരുകയും നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യേണ്ട യഥാർത്ഥ കാര്യങ്ങളെ നിങ്ങളെ കാണിച്ചു തരാതെ നിങ്ങളെ നടത്തുന്നവർ നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ട്.
You shall know the truth and the truth shall set you free.
യേശു പറഞ്ഞ വാക്കുകൾ നമ്മുടെ ചെവികളിൽ മുഴങ്ങട്ടെ, നിങ്ങൾ സത്യം അറിയും, സത്യം അറിയുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരാകും. അവസാനമായി ഞാൻ എന്താണ് പറയേണ്ടത്? യേശു പറഞ്ഞ വാക്കുകൾ ഞാൻ പറയട്ടെ.
He who has ears to hear, let him hear.
കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.
Let's pray.
നമുക്ക് തരളെ ഒരു നിമിഷം വണക്കാം.
Before God,
നാം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കിയിരിക്കുന്ന ഈ നിമിഷം,
The Lord has set before you a life which is way above what you have experienced so far.
ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതിനേക്കാൾ അനേക മടങ്ങ് അർത്ഥപൂർണമായ ധന്യമായ ഒരു ജീവിതത്തിന്റെ ചിത്രം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുൻപിൽ ഇന്ന് രാത്രി വരച്ച് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തരമൊരു ജീവിതം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാം. അല്ല, നിങ്ങൾ ചിലർക്ക് ഇങ്ങനെ പറയാൻ കഴിഞ്ഞേക്കാം, അങ്ങനെ ഒരു ജീവിതം സാധ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
God's word says it is possible.
എന്നാൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു ഈ ഇത്തരത്തിലുള്ള ഒരു ജീവിതം സാധ്യമാണ്.
I want to encourage you to take that step of faith.
വിശ്വാസത്തിന്റെ സുപ്രധാനമായ ആ ചുവട് എടുക്കുവാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ.
Just say, Lord, I haven't got this life, but I believe it's possible.
നിങ്ങൾ ഇവണ്ണം ഹൃദയത്തിൽ കർത്താവിനോട് പറയുമോ, കർത്താവേ ഞാൻ അവിടെ എത്തിയിട്ടില്ല, പക്ഷേ അത്തരം ഒരു ജീവിതം എനിക്ക് വേണം.
And that is the life I want.
ആ തരത്തിലുള്ള ഒരു ജീവിതമാണ് എനിക്ക് വേണ്ടത്.
I believe it's possible.
അത് സാധ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
I can't attain to it.
എനിക്ക് സ്വന്തമായ നിലയിൽ അത് കൈവശമാക്കുവാൻ.
I believe you can do it in me.
എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ അങ്ങേക്ക് എന്നിൽ ആ പ്രവൃത്തി ചെയ്യുവാൻ കഴിയും.
What you've done for others, you can do for me.
മറ്റുള്ളവർക്ക് വേണ്ടി അവിടുന്ന് ചെയ്തത് എനിക്ക് വേണ്ടിയും അവിടുന്ന് ചെയ്യും.
That can be the first step.
അത് ഒന്നാമത്തെ ചുവടായിരിക്കും.
We'll think more about it tomorrow.
അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നാം നാളെ വൈകുന്നേരം.
Heavenly Father,
സ്വർഗ്ഗപിതാവേ,
help us not to forget what we've heard this evening.
ഇന്ന് വൈകുന്നേരം കേട്ട ആ കാര്യങ്ങൾ ഞങ്ങൾ മറന്നു പോകാനിടയാകില്ല കർത്താവേ.
Help us to understand the seriousness of the times in which we live.
ഞങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ഗൗരവം പ്രാധാന്യം മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ.
In Jesus' name.
യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ആമേൻ.